ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവിക ജീവനിൽ മനുഷ്യന് പങ്ക് നൽകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആവിഷ്കരണമാണ് എന്ന് നമ്മൾ പഠിച്ചു. ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കുന്ന ഒരു ചരടായി ദൈവിക ജീവൻ അഥവാ ദൈവിക ജീവനുള്ള പങ്കുചേർ അഥവാ ജീവന്റെ സുവിശേഷം എന്ന ആശയം സ്വീകരിക്കാം എന്ന് നമ്മൾ കണ്ടുവച്ചു. ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പടിപടിയായിട്ടാണ്. ഇപ്പൊ ദൈവിക ജീവനിലേക്ക് മനുഷ്യവർഗത്തെ മുഴുവനും പങ്കുചേരാക്കുന്ന ആ പദ്ധതി ഒരു ചരിത്രത്തിലൂടെയാണ് ചുരുൾവിടരുക, ആവിഷ്കരിക്കപ്പെടുക. അതുകൊണ്ട് ബൈബിളിനെ രക്ഷാചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്, ബൈബിൾ രക്ഷാ ചരിത്രം. ചരിത്രമാണ് ബൈബിൾ, പക്ഷേ ഈ ചരിത്രം സാധാരണ മറ്റു ചരിത്രം പോലെയല്ല. ഹിസ്റ്ററി എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ, അതിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട് ഹിസ് സ്റ്റോറി എന്ന്, അവൻ്റെ കഥ, അതാണ് ഹിസ്റ്ററി. ഇത് ദൈവശാസ്ത്രപരമായ ഒരു വീക്ഷണമാണ്, കാഴ്ചപ്പാടാണ്. വാസ്തവത്തിൽ ബൈബിളിനെ കുറിച്ച് പറയാം, ബൈബിൾ ഈസ് ഹിസ് സ്റ്റോറി, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കഥയാണ്, അവൻ്റെ കഥയാണ്, അവൻ്റെ ബന്ധങ്ങളുടെ ചരിത്രമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. അത് രക്ഷാചരിത്രമാണ്. ദൈവം തൻ്റെ സ്നേഹം, തൻ്റെ ജീവൻ പങ്കുവെക്കാനായി, മറ്റുള്ളവരുമായി പങ്കുവെക്കാനായി സൃഷ്ടികർമ്മം നടത്തി. ആ സൃഷ്ടികർമ്മത്തിലൂടെ തൻ്റെ ഛായയിലും രൂപത്തിലും മനുഷ്യന് രൂപം നൽകി ആ മനുഷ്യനുമായി ഒരു ബന്ധത്തിലേർപ്പെട്ടു, സ്നേഹബന്ധത്തിൽ, പിതൃപുത്ര ബന്ധം പോലെ. തൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുമായി ദൈവം ഒരു പിതൃപുത്ര ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധത്തിൻ്റെ കഥയാണ് ബൈബിൾ മുഴുവനും അനാവരണം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ, ദൈവം സ്നേഹം ചൊരിയുന്നതിൻ്റെ കഥ, സൗജന്യമായി നൽകുന്ന ആ സ്നേഹത്തിന് ലഭിക്കുന്ന പ്രതികരണം എപ്രകാരമുള്ളതാണ്, അതും ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഇഴകൾ ഈ രക്ഷാചരിത്രത്തിൽ കാണും. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മദാനം, സ്വയം ദാനം, സ്വയ ആവിഷ്കരണം, പൂർണ്ണമായിട്ടുള്ള കൊടുക്കൽ. രണ്ട്, ആ ദാനത്തിന് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന മറുപടി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം, മനുഷ്യൻ്റെ മറുപടി, ഈ രണ്ട് ഇഴകളാണ് ബൈബിളിനെ പിടിച്ചു നിർത്തുക, ബൈബിളിനെ നെയ്തെടുക്കുക. ദൈവത്തിൻ്റെ സമ്പൂർണമായ സ്നേഹപൂർണമായ ദാനവും ആ ദാനത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയും. ഇത് പ്രപഞ്ച സൃഷ്ടി മുതൽ ആരംഭിച്ച് മനുഷ്യ ചരിത്രത്തിലൂടെ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്, ബൈബിള് നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിക്കും. ദൈവസ്നേഹത്തിൻ്റെയും ആ സ്നേഹത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയുടെയും ചരിത്രമാണ് രക്ഷാചരിത്രം, ബൈബിൾ. ഈ ചരിത്രം മറ്റു ചരിത്രങ്ങൾ പോലെയല്ല എന്ന് നമുക്കറിയാം. ഇവിടെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നതിനേക്കാൾ ഈ സംഭവങ്ങളുടെയും വസ്തുതകളുടെയും അവയുടെ കർത്താക്കളുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യം, ഈ സംഭവങ്ങളുടെ അർത്ഥം, ഈ വ്യക്തികളുടെ ലക്ഷ്യം, ഇതൊക്കെ പ്രകടമാക്കാനാണ് രക്ഷാചരിത്രം ശ്രമിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വസ്തുതകൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനവ ചരിത്രത്തിൻ്റെ അഥവാ പ്രപഞ്ച ചരിത്രത്തിൻ്റെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു വിശകലനമാണ് ബൈബിളിൽ നമുക്ക് ലഭിക്കുക, ദൈവശാസ്ത്രപരമായ വിശകലനം. അപ്പോൾ ചരിത്രത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ആവിഷ്കരണമെന്നോ വിശ്വാസാധിഷ്ഠിതമായ വിശകലനമെന്നോ ബൈബിളിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് സാധാരണ ഒരു ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും ഈ ചരിത്രത്തിൽ കണ്ടുവന്നു വരില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ബൈബിൾ ഭാഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം അങ്ങനെയല്ല. ആ സംഭവങ്ങൾക്കോ വസ്തുതകൾക്കോ കൊടുക്കുന്ന പ്രാധാന്യം അത് എപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനും ആ ദൈവസ്നേഹത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയെ വ്യക്തമാക്കാനും സഹായിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ അവതരിപ്പിക്കുക. അതുകൊണ്ട് രക്ഷാചരിത്രം പഠിക്കുമ്പോൾ അതൊരു ഭൗതിക ചരിത്രമായി, അത് ഏതെങ്കിലും ജനതയുടെ മാത്രം ചരിത്രമായി നമുക്ക് കാണാനാവില്ല. അപ്പോൾ ഈ ചരിത്രത്തെ സമീപിക്കുന്നത് വിശ്വാസത്തിന് കണ്ടുകൊണ്ടായിരിക്കണം. കാരണം ഇവിടെ അവതരിപ്പിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളാണ്. പലപ്പോഴും തെളിവുകൾ നിരത്താൻ സാധിക്കാത്ത, ഏതെങ്കിലും തരത്തിൽ നമുക്ക് രേഖകൾ കൊണ്ട് സമർത്ഥിക്കാൻ സാധിക്കാത്ത സത്യങ്ങളാണ് അധികമെങ്കും ഇവിടെ അവതരിപ്പിക്കുക. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉറവിടം, എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം, എന്താണ് മനുഷ്യ സ്വഭാവം, ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ലക്ഷ്യം എന്താണ്, ലക്ഷ്യം അതിനുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ലക്ഷ്യം, എപ്രകാരമാണ് ലക്ഷ്യത്തിൽ മനുഷ്യൻ എത്തിച്ചേരുക, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളുടെയും ദുഃഖങ്ങളുടെയും തിന്മകളുടെയും എല്ലാം കാരണം എന്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരു ഭൗതിക ശാസ്ത്രത്തിന് ചരിത്രത്തിന് ഉത്തരം തരാൻ പറ്റുന്നവയല്ല. അപ്പോൾ വിശ്വാസത്തിന് വെളിച്ചത്തിൽ നിന്ന് അടിസ്ഥാനപരമായ ആത്യന്തികമായ മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. അതിനെ രക്ഷാ ചരിത്രം എന്ന് നമ്മൾ വിളിക്കും. ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ ചരിത്രം. ഇവിടെ രക്ഷാചരിത്രം അധിക പങ്കും ഒരു ജനതയുടെ ചരിത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം. ആ ഇസ്രായേൽ ജനത്തിന് ഒരു മുൻ ചരിത്രമുണ്ട്, ഇസ്രായേലിൻ്റെ ഒരു പിന്തുടർച്ചയുമുണ്ട്. അപ്പോൾ ചരിത്രത്തെ മൊത്തമായി കാണുമ്പോൾ അധിക പങ്കും ഇസ്രായേലിൻ്റെ ചരിത്രമായി കാണുന്നെങ്കിലും അതൊരു ജനതയുടെ എന്തെങ്കിലും പ്രത്യേകത എടുത്തു കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയല്ല ഈ ചരിത്രം അവതരിപ്പിക്കുക. ഇസ്രായേൽ ജനത്തെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ലക്ഷ്യത്തിന് വേണ്ടി, അത് നമ്മുടെ സാവകാശം കാണും. ഒരു ജനത്തിൻ്റെതായ ചരിത്രമാണെങ്കിലും ആ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ ലോകചരിത്രത്തെ മുഴുവനും, ദൈവ മനുഷ്യ ബന്ധത്തെ മുഴുവനും വിശകലനം ചെയ്യാനും അവതരിപ്പിക്കാനും ആണ് ബൈബിൾ ശ്രമിക്കുന്നത്. ഈ ചരിത്രത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങൾ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തേത് പ്രപഞ്ച സൃഷ്ടി മുതൽ രക്ഷകനായ യേശുവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടമാണ്. അതിനെ നമുക്ക് പഴയ നിയമ കാലഘട്ടം എന്ന് വിളിക്കാം. രണ്ടാമത്തേത് യേശുവിൻ്റെ ഉത്ഥാനവും മഹത്വീകരണത്തിന് ശേഷം സഭയുടെ കാലഘട്ടമാണ്. അതിന് പുതിയ നിയമ കാലഘട്ടം അഥവാ സഭയുടെ കാലഘട്ടം എന്ന് വിളിക്കാം. ആദ്യത്തേത് അന്തമില്ലാതെ അഥവാ ആരംഭം വരെ പുറകോട്ട് നീളുമ്പോൾ, രണ്ടാമത്തേത് പുതിയ സൃഷ്ടി വരെ എല്ലാത്തിൻ്റെയും നവീകരണം വരെ മുന്നോട്ട് നീളുന്നു. അങ്ങനെ പുതിയ നിയമത്തിൻ്റെ സഭയുടെ ചരിത്രവും പഴയ നിയമത്തിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ ചരിത്രവും സന്ധിക്കുന്നത് അഥവാ രണ്ടിനെയും രണ്ടായി കാണുന്നത് അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ യേശുവാണ് ഈ ചരിത്രത്തിൻ്റെ മുഴുവനും കേന്ദ്രമായി നിൽക്കുക. പ്രപഞ്ച സൃഷ്ടി മുതൽ യേശു വരെയുള്ള ഒരു കാലഘട്ടം, അത് മുഴുവനും രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു കാത്തിരിപ്പിൻ്റെ, ഒരു ഒരുക്കത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ കാലഘട്ടം, അത് പഴയ നിയമ കാലഘട്ടം. യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷമുള്ളത് യേശുവിൻ്റെ കൈവന്ന രക്ഷ ലോകത്തിൻ്റെ അവസാനം വരെ എത്തിക്കുന്നതിന് ഉള്ള ശ്രമത്തിൻ്റെ കാലഘട്ടമാണ് അഥവാ നവീകരണത്തിൻ്റെ. ഇനി ഈ പ്രപഞ്ചം മുഴുവനും പൂർണ്ണമായി നവീകരിക്കപ്പെടുന്നതുവരെ ഈ ചരിത്രം തുടരുകയും ചെയ്യും. പക്ഷേ ഈ ചരിത്രത്തിൻ്റെ, പ്രപഞ്ച ചരിത്രത്തിൻ്റെ, അതോടൊപ്പം രക്ഷാചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യ വ്യക്തിയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ച്, ആ യാഥാർത്ഥ്യമാണ്, ആ സംഭവമാണ് ഈ ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുക. അപ്പോൾ യേശുവിലേക്ക് നയിക്കുന്ന പഴയ നിയമം, യേശുവിൽ നിന്നുടലെടുത്ത് മുന്നോട്ട് പോകുന്ന സഭയുടെ ചരിത്രം, അതിന് മധ്യേ നിൽക്കുന്ന യേശുവിൻ്റെ കാലഘട്ടം, ചരിത്രത്തിന് മുഴുവനും കേന്ദ്രമായി നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. അടുത്തതായി ഈ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പല പുരാതന മത സംസ്കാരങ്ങളും കരുതുന്നത് പോലെ ചരിത്രം ഒരു ചക്രം പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ല, ഒരു ചാക്രിക വീക്ഷണമല്ല ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഉണ്ടായിരുന്നതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, ഒരു പുരോഗതിയുമില്ലാതെ മുഴുവനും വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അവസാനമില്ലാത്ത, ആരംഭം അവസാനമില്ലാതെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം പോലെയാണ് ചരിത്രം എന്ന കാഴ്ചപ്പാടല്ല ബൈബിൾ അവതരിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ അങ്ങ് തോന്നാമെങ്കിലും തന്നെയുമല്ല, ഒരു പ്രത്യേക കേന്ദ്ര ഒരു ബിന്ദുവിൽ തുടങ്ങി ഒരു ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ട ശരം പോലെ യാതൊരു വ്യതിയാനവും കൂടാതെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അടിക്കടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നുമല്ല, ഒരു ഋജുവായുള്ള മുന്നേറ്റവുമല്ല ചരിത്രത്തിന് ബൈബിൾ കാണുന്നത്. ഇവിടെ ചരിത്രത്തിൻ്റെ കുറേയെല്ലാം ആവർത്തനം കാണും. ഇതിനെ നമ്മൾ സർപ്പള വീക്ഷണം അല്ലെങ്കിൽ സ്പൈറൽ വിഷൻ എന്ന് പറയും. ചാക്രിക വീക്ഷണവുമല്ല, ഋജുരേഖാ വീക്ഷണവുമല്ല, ഒരു സർപ്പള വീക്ഷണമാണ്. ഒരു സ്പ്രിംഗ് പോലെ അടുക്കി വെച്ചിരിക്കുന്ന അനേകം വളയങ്ങൾ പോലെയാണ് സ്പ്രിംഗ് കാണുക. പക്ഷെ നമ്മൾ അടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം ഓരോ വളയവും അടുത്ത വളയത്തിലേക്ക് നയിക്കുന്നതാണ്. ഇപ്പോ ബൈബിൾ അവതരിപ്പിക്കുന്ന രക്ഷാചരിത്രത്തിലെ പല സംഭവങ്ങളും അല്ലെങ്കിൽ പല യുഗങ്ങളും പല കാലഘട്ടങ്ങളും കഴിഞ്ഞുപോയതിന്റെ ആവർത്തനമാണെന്ന് തോന്നാമെങ്കിലും അടുത്തു പരിശോധിക്കുമ്പോൾ കാണാം ഓരോ കാലഘട്ടവും അടുത്തതിലേക്ക് നയിക്കുന്നതാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കാണും, പുതിയ പുതിയ പുരോഗതി, ദൈവത്തെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച അറിവ്, കാഴ്ചപ്പാട്, വിശ്വാസത്തിലും ധാർമ്മികതയിലുമുള്ള അറിവ്, ഇതൊക്കെ പുരോഗതി കാണും. അതോടൊപ്പം പല വീഴ്ചകളും പരാജയങ്ങളും ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമല്ല, പരാജയത്തിലൂടെ പടിപടിയായി പഠിച്ച് മുന്നേറുന്ന, സാവകാശം വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു ചരിത്രമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്രത്തിന് ഒരു തുടക്കമുണ്ട്, ഈ ചരിത്രത്തിന് ലക്ഷ്യമുണ്ട്. ഇത് രണ്ടും വിശ്വാസത്തിന് വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്തിലെ തുടക്കം സൃഷ്ടിയാണ്, ഇല്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയും. ഈ ചരിത്രത്തിന് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എല്ലാം നവീകരിക്കുന്ന ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സംജാതമാവുകയാണ്. അപ്പൊ എല്ലാ തിന്മകളുടെയും മേൽ മനുഷ്യന് ആധിപത്യം ലഭിക്കുന്ന, എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യപ്പെട്ട്, നന്മ മാത്രം അവശേഷിക്കുന്ന ആ ഒരു പുതിയ ആകാശം, പുതിയ സൃഷ്ടി സംജാതമാകുന്നവരെ ഈ ചരിത്രം തുടരുകയും ചെയ്യും. സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് നടക്കുന്ന പ്രയാണത്തിന്റെ ചിത്രീകരണമാണ് ബൈബിൾ അവതരിപ്പിക്കുന്ന രക്ഷാചരിത്രം. ഈ രക്ഷാചരിത്രം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ അഞ്ച് പ്രത്യേക ഘടകങ്ങൾ അഥവാ ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം. ഓരോ സംഭവത്തിലും കാണാം ഈ അഞ്ച് ഘടകങ്ങൾ. അതൊന്ന് എടുത്ത് വിശകലനം ചെയ്യാനാണ് അടുത്തതായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആദ്യം തുടങ്ങുന്നത് എല്ലാം ദൈവം സൗജന്യമായി ദാനമായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രപഞ്ച സൃഷ്ടി ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണ്, മനുഷ്യ സൃഷ്ടിയും അതുപോലെ തന്നെ. പാപിയായ മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്, അബ്രാഹത്തെ വിളിക്കുന്നത്, അല്ലോ അതിനു മുമ്പേ നോഹയുമായി ഉടമ്പടി ചെയ്യുന്നത്, അബ്രാഹത്തിന് വാഗ്ദാനം നൽകുന്നത്, ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ ദൈവത്തിന്റെ ജനമാക്കി മാറ്റുന്നത് എല്ലാം സൗജന്യമായ ദാനമാണ്. ഇത് മനുഷ്യ സമൂഹത്തിന് മുഴുവൻ, ഇസ്രായേൽ ജനത്തിന് പൊതുവായിട്ട്, ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് എല്ലാം നൽകുന്നത് സൗജന്യമായ ദാനം. അപ്പോഴേ ദൈവത്തിന്റെ ഈ സൗജന്യ ദാനത്തിലാണ് രക്ഷാചരിത്രത്തിന്റെ തുടക്കം. രണ്ടാമത്തേത് ഈ ദാനത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ്. ദൈവം സൗജന്യമായി നൽകുന്ന ദാനത്തെ എപ്രകാരമാണ് മനുഷ്യൻ സ്വീകരിക്കുക? ആ മറുപടിയെ അധിക പങ്കും നമുക്ക് പറയാൻ സാധിക്കും അവിശ്വസ്തതയെന്ന്. അവിശ്വസ്തത പാപം. സൗജന്യമായി എല്ലാം ലഭിച്ച മനുഷ്യൻ അതിന് ദൈവം ആഗ്രഹിച്ച രീതിയിൽ നന്ദിയോടെ സ്നേഹത്തോടെ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം സ്വന്തം കഴിവുകൾ നേടിയെടുത്തതാണ് എന്ന അഹങ്കാരം, അതിന് ദാതാവായ ദൈവത്തെ അംഗീകരിക്കാനുള്ള മടി, അഹങ്കാരം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. അഹങ്കാരം മനുഷ്യനെ ദൈവത്തിന്റെ എതിരാളിയാക്കി മാറ്റുന്നു. സർവ നന്മ സ്വരൂപനായ ദൈവത്തെ സ്വാർത്ഥമതിയായി ചിത്രീകരിക്കാനും ആ ദൈവത്തെ അംഗീകരിക്കുന്നതിനെ കുറവായി കാണാനും മനുഷ്യൻ പ്രേരിതനാകുന്നു. അവന്റെ ഉള്ളിൽ, അവന്റെ പുറമേ നിന്ന് വരുന്നതും അവൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്നതുമായ തിന്മയാണ് ഇതിന് കാരണം. കാരണമെന്തുമാവട്ടെ, ചരിത്രത്തിന്റെ വിശകലനത്തിൽ രണ്ടാമത്തെ പ്രമുഖ ഘടകം അവിശ്വസ്തതയാണ്, പാപം. ഇത് മനുഷ്യ ജീവിതത്തിലും നമ്മൾ അനുദിനം പ്രകടമാവുന്നതാണ്. ഇന്ന് മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ച് പറയും, നന്ദി ഇട്ട ജനം, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ ഇത് വിചാരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഞങ്ങളുടെ മക്കളെക്കുറിച്ച്. എല്ലാവരുമല്ല, പക്ഷെ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. എപ്പോഴും നന്ദിഹീനതയുടെ, പാപത്തിന്റെ ചരിത്രത്താൽ കളങ്കിതമാണ് മനുഷ്യ ജീവിതം, മാനവ ചരിത്രം. രണ്ടാമത്തേത് പാപത്തിൻ്റെതായ മറുപടിയാണ്. ഇനി പാപം എന്താണ് ചെയ്യുക? പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. സൂര്യൻ പ്രകാശിക്കാത്തത് കൊണ്ടല്ല ഭൂമിയിൽ അന്ധകാരം ഉണ്ടാകുന്നത്. സൂര്യന് എതിരായി നിൽക്കുന്ന ഭൂമി മുഖം തിരിഞ്ഞു നിൽക്കാതെ മറുപുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇരുട്ടാവും. അതല്ലെങ്കിൽ സൂര്യനും ഭൂമിക്കും മധ്യേ കനത്ത മേഘപാളികൾ കടന്നു വരും. ഇപ്പോ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കടന്നു വരാതിരിക്കാനായി ഭൂമിക്കും സൂര്യനും മധ്യേ മേഘപാളികൾ നിൽക്കുന്നത് പോലെയാണ്. പ്രകാശം തന്നെയായ, സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ആ സ്നേഹവും പ്രകാശവും ജീവനും മനുഷ്യന് ലഭ്യമല്ലാത്ത രീതിയിൽ ആക്കി മാറ്റുന്നത് പാപമാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ പാപം എന്ന യാഥാർത്ഥ്യം കടന്നുകൂടുമ്പോൾ ദൈവസ്നേഹം മനുഷ്യന് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. നമ്മൾ അതിനെ ശിക്ഷ എന്ന് എളുപ്പത്തിൽ വിശദീകരിക്കും, മനസ്സിലാക്കാൻ എളുപ്പത്തിന്. ദൈവത്തിന്റെ സ്നേഹത്തിന് പ്രതികൂലമായി പ്രതികരിച്ച മനുഷ്യൻ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു, അഥവാ ദൈവസ്നേഹം അറിയാൻ അനുഭവിക്കാനാണ് കഴിയാതെ വരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഘടകം ശിക്ഷയാണ്. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം വരെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പറദീസായിൽ ഉറപ്പാക്കപ്പെടുന്ന മനുഷ്യൻ, അതല്ലെങ്കിൽ ദൈവത്തിന് ശാപം ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ, വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഉറന്നെള്ളപ്പെടുന്ന ഇസ്രായേൽക്കാർ, ഒന്നിനു പുറകെ ഒന്നായി വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ചിത്രം ഈ ശിക്ഷയുടെ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, അതിന് കൊടുക്കുന്ന അവിശ്വസ്തതയുടെ മറുപടി, അത് വിളിച്ചു വരുത്തുന്ന ദൈവശിക്ഷ. നാലാമത്തെ ഘടകം മാനസാന്തരമാണ്, അനുതാപം, മാനസാന്തരം. ശിക്ഷ ഏറ്റെടുക്കുന്ന മനുഷ്യൻ സുബോധമുള്ളവനായിത്തീരുന്നു. തനിക്ക് വന്നുകൂടിയ അത്യാഹിതത്തിൻ്റെ കാരണമെന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. എന്തേ എനിക്കിങ്ങനെ സംഭവിക്കാൻ, എന്താണ് എൻ്റെ ജീവിതത്തിൽ പാളിച്ച് സംഭവിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൽ നിന്നും സഹോദരൻ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ഏകാകിയായി നിരാശനായി കഴിയുന്ന മനുഷ്യനാണ്. തന്നിലേക്ക് തന്നെ തിരിയുക. മനോഹരമായി യേശു അവതരിപ്പിച്ചു ഈ ചിത്രം ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ, അഥവാ സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിൻ്റെ കഥയിലൂടെ. ആഹാരമില്ലാതെ, ആഹാര സമാധാനത്തിന് തൊഴിലില്ലാതെ, അവസാനം പന്നി മേയ്ക്കാനായിട്ട് നിർബന്ധിതനായ മനുഷ്യൻ, പന്നികൾക്ക് കിട്ടുന്ന തവിട് കൊണ്ടുപോലും വിശപ്പടക്കാൻ ആഗ്രഹിച്ച് കഴിയാതെ നിരാശനായി തൻ്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് അവബോധമുണ്ടായ മനുഷ്യൻ, ഈ പാപാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം അവനെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിക്കും. അതാണ് മാനസാന്തരം. ജീവിതത്തിൽ ഒരു വീണ്ടു വിചാരമുണ്ടാകുന്നു, പുനർവിചാരമുണ്ടാകുന്നു, ജീവിതത്തെ അപഗ്രഥിക്കാൻ, അവലോകനം ചെയ്യാൻ തയ്യാറാകുന്നു. എന്തേ എനിക്കിങ്ങനെ സംഭവിക്കാൻ? സ്നേഹനിധിയായ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാരൻ ആവശ്യത്തിന് മിച്ചം ഭക്ഷണം കഴിച്ചു കഴിയുന്നു. ഞാനോ ഇവിടെ ഈ നരകയാതന അനുഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ്, ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് എൻ്റെ എല്ലാ തിന്മകളുടെയും, ഞാൻ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളുടെയും കഷ്ടതയുടെയും കാരണമെന്നുള്ള തിരിച്ചറിവ് ഒരു മടക്കയാത്രയ്ക്ക് പ്രേരിപ്പിക്കും. അതാണ് നാലാമത്തെ ഘടകം. അനുതാപ വിവശമായ ഹൃദയത്തോടെ മനുഷ്യൻ മടങ്ങി വരുന്നു. ഈ മടങ്ങി വരവിന് വേണ്ടിയാണ് ശിക്ഷ, നശിപ്പിക്കാൻ വേണ്ടിയല്ല. ബൈബിളിൽ എടുത്ത് അവതരിപ്പിക്കുന്ന ശിക്ഷകളെല്ലാം ശിക്ഷണങ്ങളാണ്. ഗുരുനാഥൻ ശിഷ്യന് നൽകുന്ന, പിതാവ് പുത്രന് നൽകുന്ന, അല്ലെങ്കിൽ പുത്രിക്ക് നൽകുന്ന ശിക്ഷണമായിട്ടാണ് ശിക്ഷകളെല്ലാം കാണുക. അപ്പോൾ മൂന്നാമത്തെ ഘടകം നാലാമത്തെ ഘടകത്തിലേക്ക് നയിക്കുന്നു, മാനസാന്തരത്തിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക്. അനുതാപത്തോടുകൂടി ജീവിതം നവീകരിക്കാൻ തീരുമാനത്തോടുകൂടി മടങ്ങി വരാൻ തയ്യാറാകുന്നു മനുഷ്യൻ. ഇത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ പൊതുവായിട്ട് കാണും. എപ്പോഴെല്ലാം വലിയ ശിക്ഷകൾ, പരാജയങ്ങൾ, നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ അനുഭവിച്ചു, അപ്പോഴെല്ലാം അവർ ജനമൊന്നടങ്കം വലിയ അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത് കാണും. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാസവും പ്രവാസത്തു നിന്നുള്ള മടങ്ങി വരവും. മടങ്ങി വരാൻ തയ്യാറാകുമ്പോൾ അഞ്ചാമത്തെ ഘട്ടം കടന്നു വരികയായി. അത് കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ ക്ഷമയുമാണ്. അനുതപിക്കുന്നവന് ദൈവം മാപ്പ് നൽകുന്നു. അവിടുത്തെ കരുണയ്ക്ക് അതിരുകളില്ല. എന്നും ക്ഷമിക്കുന്നവനാണ്, എല്ലാം ക്ഷമിക്കുന്നവനാണ് ദൈവം. കരയുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നവനാണ്. അകന്നുപോയവനെ വിട്ടുപേക്ഷിക്കുന്നവനല്ല ദൈവം. അകന്നുപോയവനെ തേടി വരുന്ന, തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നവനെ വാരിപ്പുണരുന്ന സ്നേഹനിധിയായ പിതാവാണ് ദൈവം. യേശു നമ്മളെ പഠിപ്പിച്ചു, ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അവനെ ആലിംഗനം ചെയ്യുകയും അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുകയും മോതിരവും ചെരുപ്പുമണിയിച്ച് മകൻ്റെതായ അവകാശങ്ങളാൽ തിരികെ കൊടുക്കുകയും അവൻ്റെ മടങ്ങി വരവിൽ കൊഴുത്ത കാളയെക്കൊന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന പിതാവ്. ഇതാണ് അഞ്ചാമത്തെ ഘടകം. ദൈവം സൗജന്യമായി ക്ഷമിക്കുന്നു, മാപ്പ് നൽകുന്നു, സന്തോഷിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനത്തെ തുടങ്ങി പാപത്തിലൂടെ കടന്ന്, ശിക്ഷയിലൂടെ കടന്ന്, മാനസാന്തരത്തിലൂടെ അവസാനം ദൈവത്തിൻ്റെ ക്ഷമയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ചരിത്രത്തെ സംബന്ധിച്ച ഒരു വിശകലനം, വീക്ഷണം, അവലോകനം. അഞ്ച് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന, അഥവാ അഞ്ച് ഘട്ടങ്ങളായുള്ള ചരിത്രത്തിൻ്റെ ഈ അവലോകനം ബൈബിളിലെ ഏതെങ്കിലും ഒരു സംഭവത്തിലോ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പൊതുവായ ഈ കാഴ്ചപ്പാടിനെ ചരിത്രത്തെ സംബന്ധിച്ച നിയമാവർത്തന ഗ്രന്ഥകാരന്മാരുടെ കാഴ്ചപ്പാട് എന്ന് പറയും, ഡ്യൂട്ടറോണോമിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. നിയമാവർത്തനാത്മക ചരിത്രകാരന്മാരുടെ വീക്ഷണമാണ്. ഈ വീക്ഷണമാണ് ബൈബിൾ മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സൗജന്യമായ ദാനത്തെ മറന്ന് എല്ലാം സ്വന്തമെന്ന് കരുതി പാപത്തിന് അധീനനായി തീരുന്ന മനുഷ്യൻ പാപത്തിൻ്റെ തന്നെ ഫലം ഏറ്റെടുക്കുന്നു, നിരാശനായിത്തീരുന്നു, തകരുന്നു. ആ തകർന്ന വ്യക്തി വീണ്ടും മാനസാന്തരത്തിലൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു. പക്ഷേ ഒരിക്കൽ മടങ്ങി വന്നതുകൊണ്ട് മുഴുവനും പൂർണ്ണമാകുന്നില്ല. മടങ്ങി വന്നു, ദൈവത്തിന് സ്നേഹം അനുഭവിച്ചു, ക്ഷമ സ്വീകരിച്ചു കഴിയുമ്പോൾ പഴയ പല്ലവി വീണ്ടും ആവർത്തിക്കുകയായി. സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കും. വീണ്ടും പ്രതിഷേധം, സ്വാർത്ഥത, അഹങ്കാരം തലപൊക്കുകയായി. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയായി. പാപം, വീണ്ടും ശിക്ഷ, വീണ്ടും അനുതാപം, വീണ്ടും മടങ്ങിവരവ്, വീണ്ടും ദൈവത്തിൻ്റെ ക്ഷമ, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു പോകുന്നു. ഈ ആവർത്തനം എവിടെ ചെന്ന് നിൽക്കും? എവിടെയാണ് ചെന്നെത്തുക? ഇത് ചെന്നെത്തുന്നത് അവസാനം എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നവരെയാണ്. ഇപ്രകാരം ഒരു വീഴ്ചയിലേക്ക് മനുഷ്യൻ പോകാനുള്ള കാരണം അവന് തന്നെ ആദിപാപമാണ്. നമ്മൾ കാണും മനുഷ്യപ്രകൃതിക്ക് തന്നെ പാപത്തിനധീനമായിരിക്കുന്നു. യേശുവിലൂടെ മനുഷ്യപ്രകൃതിക്ക് രക്ഷ ലഭിച്ചുവെങ്കിലും പാപത്തിലേക്കുള്ള ചായ്വിൽ നിന്ന് പൂർണ്ണമായും മുക്തി കിട്ടിയിട്ടില്ല. മരണത്തിൽ നിന്ന് അവന് പൂർണ്ണമായും മോചനം കിട്ടിയിട്ടില്ല. മരണത്തെ ജയിച്ചടക്കി യേശു ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനത്തിന് എല്ലാ മനുഷ്യരും പങ്കുചേരൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ ഉത്ഥാനം ഇനിയുമായിട്ടില്ല. അപ്പോൾ രക്ഷാചരിത്രം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എല്ലാ തിന്മകളും പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുമ്പോഴാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗം 26-28 വാക്യങ്ങൾ ഇങ്ങനെ കാണും. മരണം എന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി, തൻ്റെ വാദത്തിൻ്റെ കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടം. സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനാണ്. ഇപ്പോൾ ദൈവം എല്ലാവർക്കും എല്ലാമാവുക, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ശക്തികളും സകല തിന്മകളും ഉന്മൂലനം ചെയ്യപ്പെടുക, അതുവരെ ഈ ചരിത്രം തുടരേണ്ടിയിരിക്കുന്നു. അതുവരെ ഈ സർപ്പള വീക്ഷണം തുടരും. അതുവരെ മനുഷ്യൻ്റെ വീഴ്ചയും പാപവും ദൈവത്തിൻ്റെ ശിക്ഷയും മനുഷ്യൻ്റെ മാനസാന്തരവും മടങ്ങിവരവും എല്ലാം തുടരും. ഇത് അവസാനമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ചരിത്രം പൂർണ്ണമായി വിജയം വരിക്കും, ലക്ഷ്യത്തിൽ ചെന്ന് എത്തുക തന്നെ ചെയ്യും. അതാണ് വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം അവതരിപ്പിക്കുക. ഇനി മരണമുണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. മരണവും സാത്താനും സകല തിന്മകളും ഗന്ധകമെഴിയുന്ന അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും, അഥവാ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടും. തിന്മയിൽ നിന്ന് ഈ പ്രപഞ്ചം പൂർണ്ണമായി നവീകരിക്കപ്പെടും. ആ ഒരു പ്രതീക്ഷയാണ് രക്ഷാചരിത്രം നമുക്ക് നൽകുന്നത്. ഇപ്പോൾ വെളിപാട് പുസ്തകത്തിൽ ചെന്ന് അവസാനിക്കുന്ന രക്ഷാചരിത്രം പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ആണ് തുടങ്ങുന്നത്. പ്രപഞ്ച സൃഷ്ടി തുടങ്ങി മനുഷ്യരക്ഷയിലൂടെ കടന്ന് അവസാനം പൂർണ്ണമായ നവീകരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഈ ചരിത്രമാണ് ബൈബിൾ അവതരിപ്പിക്കുന്ന രക്ഷാചരിത്രം. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ രക്ഷാചരിത്രം അല്പം കൂടി അടുത്തു കാണാനായിട്ട് ശ്രമിക്കുകയാവും. പൊതുവായൊരു വിശകലനം കഴിഞ്ഞു. രക്ഷാചരിത്രം അതിൻ്റെ വിവിധ ഘട്ടങ്ങളായി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വിശകലനം ചെയ്യും. ഓരോ ഘട്ടവും പ്രത്യേകം പ്രത്യേകം എടുത്ത് അപഗ്രഥിച്ചതിന് ശേഷം പുസ്തകങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങും. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഇതുവരെ നമ്മൾ പൊതുവായ ചില കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ച് പൊതുവായ കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യും. അതിനുശേഷം പുസ്തകങ്ങളെടുത്ത് വിശദമായി പഠിക്കാനായിട്ട് തുടങ്ങും. ഈ ബൈബിൾ പഠനം ഇനിയും മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അയച്ചു തരിക. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ, ആ സംശയ നിവാരണത്തിന് വേണ്ടി നമ്മൾ ആഴ്ച ഒരു ദിവസം താമസിയാതെ മാറ്റിവെക്കുന്നതായിരിക്കും. അപ്പോൾ സംശയങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ, ബൈബിളിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ബൈബിൾ പഠനം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ, മുരിങ്ങൂർ, ഈ വിലാസത്തിൽ എഴുതുക. ഈ വേദിയും തന്നെ നിങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അനന്തമായ കാരുണ്യത്താൽ അവിടുന്ന് സൗജന്യമായി ഞങ്ങളെ സൃഷ്ടിച്ചു, സൗജന്യമായി ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളില്ലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അവിടുത്തെ സ്വപ്നത്തിൽ ഞങ്ങളെ കണ്ടു, ഞങ്ങൾക്ക് അവിടുന്ന് രൂപം നൽകി. അങ്ങയുടെ ഭാവനയിൽ രൂപം കൊണ്ട് ഞങ്ങൾ കാലത്തിൻ്റെ തികവിൽ അങ്ങ് ആഗ്രഹിച്ച സമയത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രപഞ്ച സൃഷ്ടി മുഴുവനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും ഗ്രഹിക്കാതെ ഞങ്ങൾ അഹങ്കരിച്ചു പോയിട്ടുണ്ട്, അങ്ങിൽ നകന്നു പോയിട്ടുണ്ട്, അങ്ങനെ തള്ളി പറഞ്ഞു പോയിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിലേക്ക് മടങ്ങി വരാൻ, അങ്ങ് നൽകുന്ന രക്ഷ മനസ്സിലാക്കാൻ, ആ രക്ഷയിൽ പങ്കുചേരാൻ, അങ്ങ് നൽകുന്ന ജീവൻ സ്വന്തമാക്കാൻ അവിടെ ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.